നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
കുട്ടിക്കാലത്തിന്റെ ഓർമ്മകളായി പിറക്കുന്ന സൗഹൃദങ്ങളുടെ കഥ പറയുന്ന പ്യാര ബച്ച്പൻ എന്ന സംഗീത ആൽബത്തിലെ ഗാനമാണിത്. ഒരു കൂട്ടം ഡാർവിൻ മലയാളികൾ സംവിധാനം ചെയ്ത് പുറത്തിറക്കിയ ആൽബം. പ്യാര ബച്ച്പനെ കുറിച്ച് സംവിധായകരിൽ ഒരാളായ ദീപു ജോസ്.
പ്യാര ബച്ച്പൻ എന്ന് പറഞ്ഞ് നമുക്ക് ഈ മ്യൂസിക് ആൽബത്തിന്റെ ഈ സോങ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിന്റെ നമുക്ക് അതിന്റെ ലിറിക്കൽ മീനിങ്ങിനോട് കൂടുതൽ 100% കൂറ് പുലർത്തുന്നത് കൊണ്ട് തന്നെ നമ്മളതൊന്ന് ജസ്റ്റ് തിങ്ക് ചെയ്ത് അതിന്റെ അതിൽ നിന്നൊരു സ്റ്റോറി നമ്മൾ കൺസീവ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അപ്പൊ അതിന്റെ ലിറിക്കൽ മീനിങ്ങിന്റെ ആ ആശയങ്ങളെല്ലാം ചോർന്നു പോവാതെ തന്നെ മറ്റൊരു സ്റ്റോറി അതിനോട് പാരലൽ ആയിട്ടൊരു സ്റ്റോറി പറഞ്ഞു പോകാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ് ചെയ്തത്. അപ്പൊ പ്യാര ബച്ച്പൻ എന്നുള്ള വേർഡ് പറയുന്ന പോലെ തന്നെ അത് ബാല്യത്തിന്റെ ഓർമ്മകളും കൂടി ചേരുന്ന ഒന്നാണ്. പക്ഷെ അതിൽ കൂടുതൽ ഊന്നൽ കൊടുത്തിരിക്കുന്നത് രണ്ട് പെൺസുഹൃത്തുക്കളുടെ അവരുടെ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ, ലൈഫിലെ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അവർ സെപ്പറേറ്റ് ആവപ്പെടുകയും പിന്നീട് യാദൃശ്ചികമായ ഒരു മെസ്സേജിലൂടെ അവർ വീണ്ടും കണ്ടുമുട്ടാനായിട്ട് തീരുമാനിക്കുകയും അങ്ങനെ അതിൽ ഒരു ഫ്രണ്ട് ഒരു സുഹൃത്ത് താമസിക്കുന്ന വീടിനടുത്തുള്ള ഒരു മറ്റൊരു സ്ഥലത്തേക്ക് അവർ റീലൊക്കേറ്റ് ചെയ്ത് വന്നപ്പോൾ അവരെ കാണാനായിട്ട് പോകുന്ന ഒരു യാത്രയും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മളത് കൺസീവ് ചെയ്തത്. അപ്പൊ അവരുടെ ബർത്ത് ജന്മദിനത്തിന്റെ അന്ന് മറ്റൊരു ഫ്രണ്ട് അവിടേക്ക് ആശംസയായിട്ട് എത്തുന്ന ആ രീതിയിൽ അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ ആ ആശയത്തെ കൺസീവ് ചെയ്തത്. അതിനൊരു ലിറിക്കൽ മീനിങ് ഉണ്ടായിരുന്നു, ആ മീനിങ്ങും നമ്മൾ ഉൾപ്പെടുത്തി അതിനോടൊപ്പം തന്നെ നമ്മൾ അതിനോട് പാരലൽ ആയിട്ടൊരു മറ്റൊരു കഥയും കൂടി പറഞ്ഞു പോകുന്ന രീതിയാണ് നമ്മൾ എടുത്തത് ഇതിനു വേണ്ടിയിട്ട്.
സംവിധാനം മാത്രമല്ല ഇതിൽ അഭിനയിച്ചിരിക്കുന്നതും ഡാർവിൻ മലയാളികൾ തന്നെയാണ്. കൂടാതെ ഇതിന്റെ ആശയവും സ്ക്രീൻ പ്ലേയും ചിത്രീകരണവും ഉൾപ്പെടെ ഈ ആൽബം പൂർത്തിയാക്കാൻ സിനിമയോടും സംഗീതത്തോടും എല്ലാം താല്പര്യമുള്ള കുറച്ച് മലയാളി സുഹൃത്തുക്കൾ തന്നെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നതും.
അതായത് ഇതിന്റെ ഒരു എൻഡ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഈ പാട്ട് ട്യൂൺ ചെയ്ത് അത് പാടിയുള്ള ഒരു പാട്ട് ഞങ്ങൾക്ക് അയച്ചു തരികയും അതിനുവേണ്ടി ഒരു വെറൈറ്റി രീതിയിൽ അല്ലെങ്കിൽ അതിന്റെ ആശയത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു വിഷ്വൽസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമ്മുടെ അടുത്ത് ഒരു ചോദിക്കുകയാണ് ചെയ്തത്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു പ്രൊജക്ട് പ്രപ്പോസൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് അതിനോടുള്ള പാഷൻ കൊണ്ടും അത് കഴിഞ്ഞാൽ സിനിമയോടും സിനിമ ഫീൽഡിനോടുള്ള ഒരു താല്പര്യം കൊണ്ടും പാഷൻ കൊണ്ടൊക്കെ നമ്മളത് അക്സെപ്റ്റ് ചെയ്തു. പിന്നീട് അതിന്റെ രീതിയിൽ ആ കഥയെ നമ്മൾ കൺസീവ് ചെയ്തുകൊണ്ട് അതിനൊരു ഒരു പ്രോപ്പർ സ്ക്രീൻ പ്ലേ ഉണ്ടാക്കുകയും അതിന്റെ ബേസിൽ നമ്മളിവിടെ ഷൂട്ടിംഗ് ചെയ്യുകയും ചെയ്തു. അതിൽ അഭിനയിച്ചത് ജിനു മാത്യു അതുപോലെ അമ്മു സുസൻ എന്ന് പറയുന്ന രണ്ട് മലയാളികളാണ്. അതിന്റെ ഒപ്പം രണ്ട് കുഞ്ഞുങ്ങളും കൂടി അതിൽ അഭിനയിച്ചിട്ടുണ്ട് ചില സീനുകളിൽ. എല്ലാ കാര്യങ്ങളിലും എന്റെ ഒപ്പം നിന്ന ഒരു ഒരാളും കൂടിയുണ്ട്, അതാണ് ശരത് വിതാനി എന്നാണ്, ശരത് വിൽസൺ വിതാനി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞാൻ അതിന്റെ ഒരു പാർട്ട് ഡയറക്ടറാണ്.
പ്യാര ബച്ച്പന്റെ സംവിധാനവും ചിത്രീകരണവും എല്ലാം ഓസ്ട്രേലിയയിലാണ് നടന്നതെങ്കിൽ ഈ ആൽബവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളെല്ലാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് നടന്നത്. ഇതേക്കുറിച്ചും ദീപു പറയുന്നു.
അപ്പൊ ആ പാട്ട് എഴുതപ്പെട്ടത് ഇന്ത്യയിലെ ഒരു ഒരു ഫേമസ് ലിറിക്കിസ്റ്റായ പൂർണിമ എന്ന് പറയുന്ന ഒരു പോയിറ്റാണ് അതിന്റെ ലിറിക് എഴുതിയത്. പിന്നീട് അത് സംഗീതം ചെയ്തത് സ്വിറ്റ്സർലാൻഡ് മലയാളികൾക്കിടയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള സ്വിഷ്ണാബു എന്നറിയപ്പെടുന്ന ബാബു പുല്ലേലിയാണ് അതിന് സംഗീതം ചെയ്തത്. പിന്നീട് അതിന് അത് പാടിയത് കെ ബി സുജാത എന്ന് പറയുന്ന മറ്റൊരു ആർട്ടിസ്റ്റാണ്. അവര് കേരളത്തിലുള്ളവരാണ്. അതുപോലെ അതിനെ ഓർക്കസ്ട്രേഷനൊക്കെ ഒരുക്കിയത് ജോസി ആലപ്പി എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു ഫ്ലൂട്ടിസ്റ്റാണ്. അദ്ദേഹമാണ് ആറാം തമ്പുരാനൊക്കെ ഫ്ലൂട്ടിന്റെ ഇതൊക്കെ കോഡൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു വലിയ ക്രൂവിന്റെ ഒരു ഇതോടുകൂടി നിർമ്മിക്കപ്പെട്ട ഒരു പാട്ട് നമുക്ക് അയച്ചു തരികയും അതിനുവേണ്ടി വിഷ്വൽസ് ഒരുക്കുക മാത്രമാണ് നമ്മളിവിടെ ഡാർവിനിൽ ചെയ്തത്. അതിന്റെ ഷൂട്ടിങ് എഡിറ്റിംഗ് എല്ലാം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെയാണ് ചെയ്തത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഷോർട്ട് ഫിലിം എന്നുള്ള ഒരു ആശയമായിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോഴാണ് ഒരു തികച്ചും യാദൃശ്ചികമായിട്ട് ബാബുചേട്ടൻ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു മ്യൂസിക്കലിനെ വിഷ്വൽസ് എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തുകൊണ്ട് വിചാരിച്ചു ഓക്കെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നതിനെക്കാട്ടും ആദ്യം ആയിട്ട് ഒരു പാട്ട് ചെയ്യാം, കാരണം അത് കുറേ കൂടി എളുപ്പമാണ്. ഒരു ഷോർട്ട് ഫിലിമിനെ സംബന്ധിച്ചിടത്തോളം അതിനെ അതിൻ്റെതായിട്ടുള്ളൊരു മെയിൻ ഹോം വർക്കും കാര്യങ്ങളെല്ലാം ചെയ്യണം. ഇതിനങ്ങനെ ചെയ്യണ്ട എന്നല്ല, പക്ഷെ കുറെ കൂടി നമുക്കൊരു പാട്ട് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ളത് കാരണം കൊണ്ട് അതിനനുസരിച്ചുള്ള രീതിയിൽ നമുക്ക് വിഷ്വൽസ് എടുക്കുക എന്നുള്ളത് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മളിത് നമുക്കിത് യാദൃശ്ചികമായിട്ട് വന്നു ചേർന്ന ഒരു പ്രൊജക്ട് ആണ്. അപ്പോൾ പാട്ടായി നമ്മുടെ മുന്നിലേക്ക് എത്തുകയും അങ്ങനെ നമ്മളത് സ്വീകരിച്ച് നമ്മൾ അതിനൊരു വിഷ്വൽസ് ഒരുക്കുകയും ത്രീ കോണ്ടിനെന്റ് ആ ഒരു ഇത് കുറച്ചും കൂടി ഒരു ഒരു പുതുമയുള്ളതായിട്ട് തോന്നി. കാരണം ഇന്ത്യയിൽ രചിക്കപ്പെട്ട് ഇന്ത്യയിൽ ആലപിച്ച് അത് സംഗീതം ചെയ്യപ്പെട്ടത് യൂറോപ്പിലെ സ്വിറ്റ്സർലാൻഡിൽ, അപ്പൊ അതിന് വിഷ്വൽസ് എടുക്കുന്നത് ഓസ്ട്രേലിയയിൽ, അങ്ങനെ ഒരു ത്രീ കോണ്ടിനെന്റിൽ ഇത് വന്നപ്പോൾ അത് ഒരു കുറച്ചുകൂടി ഒരു പുതുമയുള്ളതായിട്ട് തോന്നി. അത് അങ്ങനെയാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത്.
ഈ മനോഹരമായ ഗാനത്തിന്റെ രചനയും സംഗീതവും എല്ലാം നിർവഹിച്ചത് മറ്റു വിദേശ രാജ്യങ്ങളിലാണെങ്കിലും ഇതിന്റെ ചിത്രീകരണത്തിനായി എന്തുകൊണ്ട് ഡാർവിൻ തെരഞ്ഞെടുത്തു എന്നതിനെക്കുറിച്ചും ഈ ആൽബം സംവിധാനം ചെയ്തതിനെ കുറിച്ചുമെല്ലാം ദീപു പറയുന്നു.
സ്വിറ്റ്സർലാൻഡ് പോലെയുള്ള ഒരു മനോഹരമായ രാജ്യം വിട്ട് ഡാർവിൻ എന്ന് പറയുമ്പോൾ തികച്ചും ഡ്രൈ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ഡാർവിൻ അതിൻ്റെതായിട്ടുള്ള മനോഹരതയുണ്ട്. ആ ഒരു മനോഹരത എക്സ്പ്ലോർ ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. കാരണം ആളുകൾക്ക് നോൺ അല്ലാത്ത സ്ഥലങ്ങളിൽ കൂടി അവിടെ ലൊക്കേഷൻ ഒരുക്കി അവിടെ ഷൂട്ട് ചെയ്യാനാണ് നമ്മൾ പലപ്പോഴും ശ്രമിച്ചത്. അപ്പൊ ഇങ്ങനെ ഒരു മുഖം കൂടി, ഇങ്ങനെ ഒരു ഫേസ് കൂടി ഡാർവിനുണ്ട് എന്ന് എല്ലാവരോടും പറയണം എന്ന ആഗ്രഹത്തിലാണ് നമ്മളത് ആ രീതിയിൽ നമ്മൾ ഷൂട്ട് പ്ലാൻ ചെയ്തതും അങ്ങനെ ഷൂട്ട് ചെയ്തതും. അപ്പോൾ ഡാമിലെ കണ്ടുമെടുത്ത സ്ഥലങ്ങളല്ല, കുറച്ചും കൂടി കാണാത്ത അല്ലെങ്കിൽ എക്സ്പ്ലോർ അധികം ചെയ്യപ്പെടാത്ത സ്ഥലങ്ങളാണ് നമ്മൾ ഇതിനു വേണ്ടി സെലക്ട് ചെയ്തത്. അപ്പോൾ അതിന്റെ ഡ്രൈനെസ്സിന് പോലെ അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗി ഉണ്ടായിരുന്നു. സ്വിറ്റ്സർലാൻഡ് പോലെയുള്ള ഒരു മനോഹരമായ സ്ഥലം വിട്ട് നമ്മുടെ അടുത്ത് ബാബുചേട്ടൻ അത് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഒരുപാട് ആവർത്തന വിരസത വന്നിട്ടുള്ള സ്ഥലങ്ങളും രാജ്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന യൂറോപ്യൻ കൺട്രീസ് ഒക്കെ. അപ്പൊ ഈ ഡാർവിൻ പോലെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഒരു വിഷ്വൽ ട്രീറ്റ് അല്ലെങ്കിൽ ഒരു വിഷ്വൽസ് ഒരുക്കുമ്പോൾ അത് കുറച്ചും കൂടി അൺഎക്സ്പെക്റ്റഡും അതുപോലെ ക്ലീഷ അല്ലാത്തതായിട്ടുള്ള വിഷ്വൽസിന് വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഞങ്ങളെ ഏൽപ്പിച്ചത്.
കൊറോണ വൈറസ് രൂക്ഷമായ സമയത്താണ് ഈ ആൽബം ചെയ്യാനുള്ള പ്രോജക്ട് ഡാർവിൻ മലയാളി സുഹൃത്തുക്കൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈറസ് ബാധ പലവിധത്തിൽ ചിത്രീകരണത്തെ ബാധിച്ചതായും ദീപു പറയുന്നു.
ഈ പ്രൊജക്ട് നമ്മുടെ കയ്യിലേക്ക് വരുന്നത് ഒരു മെയ് ജൂൺ കാലഘട്ടത്തിലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 മിനിറ്റിന്റെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്സ് ടൈമേ വേണ്ടി വന്നിരുന്നുള്ളൂ. പക്ഷേ നമ്മുടെ കുറച്ച് എക്യുപ്മെന്റ്സ്, ഈ ഷൂട്ടിങ്ങിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത പല എക്യുപ്മെന്റ്സും ഈ കൊറോണയുടെ കാരണം കൊണ്ട് ഡെലിവറി വൈകുകയും അങ്ങനെ നമ്മുടെ കയ്യിലേക്ക് എത്താതെപ്പെടുകയും ചെയ്തു. പിന്നീട് പലർക്കും ഇതിൽ അഭിനയിച്ചവർക്കെല്ലാം ജോലി ചെയ്യുന്നവരായ കാരണം കൊണ്ട് അതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ റെസ്ട്രിക്ഷൻസ്, കുറച്ച് കോവിഡിന്റെ റെസ്ട്രിക്ഷൻസ് ഉള്ള സമയത്തായിരുന്നു നമുക്കിത് വന്നത്. അപ്പൊ അന്നേരം നമുക്ക് ഈസി ആയിട്ടുള്ള ഷൂട്ട് ഒന്നും മാസ് ഗ്യാതറിംഗ് ഒന്നും നമുക്ക് പോസിബിൾ അല്ലായിരുന്നു. പക്ഷെ അതൊന്ന് യൂസ് ചെയ്ത് വന്ന സമയത്താണ് നമ്മൾ ഷൂട്ടിംഗ് എല്ലാം കുറേ കൂടി ഇഫക്റ്റീവായിട്ട് മുന്നോട്ട് പോവുകയും പെട്ടെന്ന് ഒരു 2 മന്ത്സിന്റെ ഉള്ളിൽ നമ്മളത് ഫിനിഷ് ചെയ്യുകയും എഡിറ്റിംഗ് എല്ലാം ഫിനിഷ് ചെയ്യുകയും എല്ലാം ചെയ്തു.
പുതുവർഷം പിറന്നപ്പോൾ യൂട്യൂബിൽ റിലീസ് ചെയ്ത കുട്ടിക്കാലത്തെ സൗഹൃദത്തിന്റെ കഥ പറയുന്ന പ്യാര ബച്ച്പൻ ലവ്ലി ചൈൽഡ്ഹുഡ് കൂടുതൽ പേരിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ. ഇപ്പോൾ
നമ്മൾ യൂട്യൂബ് റിലീസാണ് ചെയ്തത്. അതൊരു ലൈവ് പ്രോഗ്രാമിലൂടെ, സംഗീതമേ ജീവിതം എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജിലൂടെ ഒരു ലൈവ് പ്രോഗ്രാമിലൂടെയാണ് നമ്മൾ റിലീസ് ചെയ്തത്. അത് സ്വിസ് ബാബു എന്റർടൈൻമെന്റ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ് അത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇപ്പൊ യൂട്യൂബിലെല്ലാം അത് അവൈലബിൾ ആണ്. ന്യൂ ഇയറിന്റെ അന്നായിരുന്നു റിലീസ്. ഞങ്ങളുടെ ഒരു ആദ്യത്തെ സംരംഭം, അല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളൊരു നോൺ ഡയറക്ടറോ അല്ലെങ്കിൽ അങ്ങനെ ഈ ഒരു ഫീൽഡിൽ ഇതിനു മുമ്പേ പ്രൂവ് ചെയ്തിട്ടുള്ള ആളുകളല്ല. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കിപ്പോൾ നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. പിന്നെ അത് കുറെ കൂടി ആളുകളിലേക്ക് എത്തപ്പെടാനുണ്ട്. അങ്ങനെ എത്തിപ്പെട്ടിട്ടില്ല. അപ്പൊ എത്തപ്പെട്ട് കഴിയുമ്പോൾ കുറെ കൂടി നല്ല റെസ്പോൺസ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമുക്ക് ഡാർവിനിലും സ്വിറ്റ്സർലാൻഡിലും അതുപോലെ നമ്മുടെ റിലേറ്റീവ് ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ എല്ലാം അതിന് നല്ല റെസ്പോൺസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ജനുവനായിട്ട് റെസ്പോൺസ് കിട്ടുന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രേക്ഷകരും കൂടി കാണണം. അപ്പൊ അത് ജനങ്ങളിലേക്ക് എത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പല മാധ്യമങ്ങളുടെയും നമ്മളത് സ്പീഡപ്പ് ചെയ്യുന്നുണ്ട്, അത് സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ളതും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. അപ്പൊ അതിനുശേഷമായിരിക്കും അതിന്റെ ഒരു റിയൽ ജെനുവിൻ ആയിട്ടുള്ള റിപ്പോർട്ട് കിട്ടുക എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.